السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഔദാര്യമായി അവൻ തിരഞ്ഞെടുക്കുന്ന അടിമകൾക്ക് നൽകുന്നതാണ് ഹിദായത്ത് എന്ന്. ഫളുലൻ മിനല്ലാഹി വനിഅമ, അല്ലാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും പിന്നീട് ആവശ്യമുള്ളത് ഇസ്തിഖാമത്താണ്, നേരെ ചൊവ്വേ ആ പാതയിൽ നിൽക്കൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്. ശബ്ദം കുറച്ച് കുറച്ചാലോ, നമ്മുടെ മേൽ നിർബന്ധമാക്കിയത് പ്രാർത്ഥന, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്. നമ്മളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് ഇഹ്ദിന എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്നുള്ളതിൽ ചില പണ്ഡിതന്മാർ സബ്ബിത്തിന, ചിലർ അൽസിംന, ജിദിന, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മുൻകഴിഞ്ഞ ഹിദായത്ത് ലഭിച്ചു മുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അമലുകൾ, ഇൽമും അതിനനുസരിച്ചുള്ള അമാലുകളും, അത് വരും കാലത്തും ചെയ്യാൻ കഴിയണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തേടുകയാണ് ഹിദായത്തിലൂടെ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഹിദായത്ത് ലഭിച്ചാൽ, ഈമാൻ മനസ്സിലായി കഴിഞ്ഞാൽ, അത് നിലനിർത്തുക എന്നുള്ളത് വളരെ ഗൌരവത്തിലുള്ള വിഷയമാണ്. മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഹിദായത്തിന്റെ മാധുര്യം ആസ്വദിച്ചിട്ടും, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിട്ടും അതിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നഊദു ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെ നമ്മൾ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഈമാൻ നിലനിർത്താൻ നമുക്കുണ്ടായിരിക്കേണ്ട കാര്യമാണ് അഅ്മാലുകൾ എന്നുള്ളത്. അഅ്മാലുകൾ ഈമാനിനെ ശക്തിപ്പെടുത്താനും നിലനിർത്താനുമുള്ളതാണ്. ഇമാം സഅദി റഹ്മഹുള്ളയുടെ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്, തൗലീഹു വൽ ബയാൻ ലിഷജറത്തിൽ ഈമാൻ, തുല്ലാബുകൾ അത് വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാനും അഅ്മാലുകളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും, അഅ്മാലുകൾ എങ്ങനെയാണ് ഈമാനെ നിലനിർത്തുന്നത് എന്നും വളരെ മനോഹരമായി അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അഅ്മാലുകൾക്ക് വലിയ സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈ ലോകത്തും നാളെ പരലോകത്തും എല്ലാം, നമ്മുടെ മരണശേഷവും എല്ലാം നമ്മൾ ചെയ്യുന്ന അഅ്മാലുകളുടെ അനന്തരഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലികുല്ലിൻ ദറജാത്തുൻ മിമ്മാ അമലു വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. ഓരോ ആളുകൾക്ക് ദറജകളുണ്ട്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ദറജകൾ ഒരാളുകൾക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അഅ്മാലുകൾ അത് നന്മ നിറഞ്ഞതാണോ അതല്ല, അതിൽ തിന്മകളാണോ നിറയുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മീറാത്തിന്റെ, അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ പറയുന്നിടത്ത് യതീമുകളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളോട് പറയുന്ന ഒരു വചനമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വലിയഖ്ഷല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുദ്ദിയത ദിയാഫ ഖാഫു അലൈഹിം ഫലിയത്തഖുല്ലാഹ്. ആ യത്തീം കുട്ടികളുടെ കാര്യത്തിൽ കൈകാര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മരണശേഷം ഇവരെ പോലെ ദുർബലരായി കഷ്ടപ്പെടുന്നത് കാണണ്ടായെങ്കിൽ, ആ അർത്ഥത്തിലാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക ഇവരുടെ കാര്യത്തിൽ. അഥവാ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു തആല ഇവരുടെ സന്താനങ്ങളെയും കാത്തു സൂക്ഷിക്കുമെന്ന്. നന്മയുടെ അനന്തരഫലമാണ് മരണത്തിന് ശേഷം. അതുപോലെ തന്നെ തിന്മകൾക്കും സഹോദരങ്ങളെ വലിയ അനന്തരഫലങ്ങൾ ദുനിയാവിലും പരലോകത്തും ഉണ്ടാകും. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഹൽ ഫി ദുനിയ വൽ ആഖിറ ശർറു വദാഉ ഇല്ലാ സബബുഹു അദ്-ദുനൂബ് വൽ മആസി. ദുനിയാവിലും പരലോകത്തും പാപങ്ങളും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതുമല്ല കൊണ്ടല്ലാതെ എന്തെങ്കിലും ഷെറ് വരാനുണ്ടോ? എന്നിട്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുക. വമല്ലദി അഖ്റജ ആദമ വഹവ്വാ മിനൽ ജന്ന ദാരിൻ നഈമിൽ നഈമിൽ ബഹജതി വസ്സുറൂരി ഇലാ ദാരിൽ ആലാമി വല്ലഹ്സാനി വൽ മസാഇബ്. എന്താണ് ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും എല്ലാ സുഖസൗകര്യങ്ങളുടെയും ഭവനത്തിൽ നിന്ന് വേദനകളുടെയും പരീക്ഷണങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഭവനമായ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്? അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച. അതുപോലെ അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള ഓരോ സമുദായങ്ങൾ, ആദ്യ സമുദായത്തെ കാറ്റടിപ്പിച്ച് ഈന്തപ്പന മരങ്ങൾ വീണതുപോലെ കിടക്കുന്ന എന്താണ് അവരെ നശിപ്പിച്ചത്? ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ, ഓരോ സമൂഹത്തെയും, ഓരോ ഫിറഔനെ വെള്ളത്തിൽ മുക്കിക്കുന്നത് എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നമാ അദ്-ദുനൂബ് അൽമുഹ്ലിക. അവരെ എല്ലാം നശിപ്പിച്ചത് അവർ ചെയ്ത പാപങ്ങളാണ്, അഥവാ അവരുടെ കർമ്മങ്ങളിൽ നിറഞ്ഞ തിന്മകൾ, അതിന്റെ അനന്തരഫലങ്ങൾ. നന്മക്കും അനന്തരഫലങ്ങൾ ഉണ്ടാകും, തിന്മക്കും അനന്തരഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അഅ്മാലുകളുടെ സ്ഥാനം നാം മറന്നുകൂടാ. പലപ്പോഴും ഇൽമ് നേടാൻ നാം കാണിക്കുന്ന താല്പര്യവും ഹെർസുമൊന്നും നമ്മുടെ ജീവിതത്തിൽ അതിനെ അമലാക്കുന്നിടത്ത് വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ അപകടമാണത്. ഇൽമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇൽമല്ല, ഇൽമ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്, അമലാണ് നമ്മുടെ ലക്ഷ്യം. സലഫുകൾ പറയാറുള്ളത് പോലെ, അൽ ഇൽമു ശജറത്തുൻ വൽ അമലു സമറത്തുൻ. ഇൽമ് എന്നാൽ വൃക്ഷമാണ്, അമൽ അതിന്റെ വിഭവമാണ്. ഖതീബ് അൽ ബഗ്ദാദിയുടെ ഇഖ്തിലാഉൽ ഇൽമി അൽ അമൽ, അതും തുലാബുകളെല്ലാം വായിക്കേണ്ട മനോഹരമായ ഒരു കിതാബാണ്. സലഫുകളുടെ ഒരുപാട് ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ടുള്ള ഇൽമിന്റെ ലക്ഷ്യം അമലാണ് എന്നുള്ളത്. അതുകൊണ്ട് അഅ്മാലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ദുനിയാവിലെ ജീവിതവും നാളെ പരലോകത്തെ ജീവിതവും ഏറ്റവും ആനന്ദകരവും സന്തോഷവുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ആരാണോ സൽക്കർമ്മങ്ങൾ, ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് ലഭിക്കാൻ പോകുന്നത് فلنحيينه حياة طيبة, ത്വയ്യീബായ സന്തോഷകരമായ ആസ്വാദ്യകരമായ ആനന്ദകരമായ സമാധാനം നിറഞ്ഞ ജീവിതം ദുനിയാവിൽ ലഭിക്കും. അവര് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി നാളെ പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്നതുമാണ്. വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനായ നാം ഓരോരുത്തെയും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ മഹത്തായ ഒരു ഹിക്മത്ത് വെച്ചിട്ടുണ്ട്, മഹത്തായ ഹിക്മത്ത്. അതിന് ഉദാഹരണമാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് മലക്കുകൾ ചോദിച്ച ചോദ്യവും അതിനുള്ള മറുപടിയും. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് നിയോഗിക്കുകയാണ്, ഒരു സൃഷ്ടിയെ നിയോഗിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മലായിക്കത്തുകൾ അറിയാൻ വേണ്ടി അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഹേ അല്ലാഹ്, എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചീന്തുന്ന ഒരു വർഗത്തെ സൃഷ്ടിക്കുന്നത്? ഞങ്ങളില്ലേ നിന്നെ തസ്ബീഹ നടത്താൻ, തഖ്ദീസ് ചെയ്യാൻ, പുകഴ്ത്താൻ, വാഴ്ത്താൻ, എല്ലാത്തിനും ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളില്ലേ, പിന്നെ എന്തിനാണ്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മറുപടിയാണ് അവിടെ ഏറ്റവും വലിയൊരു മറുപടി. ഇന്നി അഅ്ലമു മാ ലാ തഅ്ലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. വലിയ ലക്ഷ്യമാണ് മനുഷ്യന്റെ പിന്നിലുള്ളത്. പലപ്പോഴും ആളുകൾ ഇന്നത്തെ കാലത്ത് ദീനോട് താല്പര്യമുള്ളവർ പോലും എന്തോ ഒരു തെറ്റിദ്ധാരണ, ദീൻ എന്ന് പറഞ്ഞാൽ വെറും നമസ്കാരം, നോമ്പ്, ജക്കാത്ത്, അതിൽ മുഴുകുക, അതിൽ പൂർണ്ണമായി മുഴുകുക, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുക. സഹോദരങ്ങളെ, അതിന് നടക്കൂ, അത് സാധിക്കൂല. ദുനിയാവിൽ അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മലായിക്കത്തുകൾ തന്നെ ധാരാളമുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് നാം പറയാറുള്ളത് പോലെ ഇബാദത്തിന്റെ, തൗഹീദിന്റെ ഏറ്റവും അടിസ്ഥാനം ഓരോ മനുഷ്യനും തെളിയിച്ചു കൊടുക്കണം. അതിന് ഓരോരുത്തർക്കും ഓരോ മേഖലയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു കൊടുക്കുക. ഇബ്നു മുബാറക് റഹ്മഹുള്ളയുടെയും ഫുലൈൽ ഇബ്നു ഇയാദ് റഹ്മഹുള്ളയുടെയും ജീവിതത്തിലെ ഒരു സംഭവം ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, സലഫുകളുടെ സീറ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും.
ഇതിന്റെ സനദിൽ പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആശയം അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയും ഇബ്നു മുബാറക് റഹിമഹുള്ളയും നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇബ്നു മുബാറക് റഹിമഹുള്ള റിബാത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ജിഹാദിന് വേണ്ടി പോയിരിക്കുകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് ഹറമിൽ ഇബാദത്തിനുമാണ്. അതിന് ഫുദൈൽ ഇബ്നു ഇയാദ് ഇബ്നു മുബാറക്കിന് കത്തെഴുതുകയാണ്, എന്റെ കൂടെ താങ്കൾ ഇബാദത്തിന് മുഴുകണം, താങ്കൾ വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എഴുതിയ ആ കത്തിന് മറുപടിയായിട്ട് ഇബ്നു മുബാറക് റഹിമഹുള്ള ഒരു കവിത എഴുതിയിരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിന്റെ സനദിലും മറ്റും ഒരുപാട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ആശയം പറയാൻ വേണ്ടി മാത്രം പറയാം. യാ സാഹിബൽ ഹറമൈൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ വരികൾ, അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഫുദൈൽ ഇബ്നു ഇയാദ് ഇബ്നു മുബാറക് പറയുകയാണ്, നിങ്ങളവിടെ ഹറമിൽ ഇബാദത്ത് ചെയ്ത് കണ്ണീർ വാഴ്ത്തുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇവിടെ രക്തമാണ് വാർന്നൊഴുകുന്നത്. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് പറഞ്ഞു, ചില അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തിന്റെ കഥകൾ തുറന്നു കൊടുക്കും, ചിലർക്ക് നോമ്പിന്റെ കഥകൾ തുറന്നു കൊടുക്കും, ചിലർക്ക് ജിഹാദിന്റെ തുറന്നു കൊടുക്കും, ചിലർക്ക് തൊലബുൽ ഇൽമിന്റെ തുറന്നു കൊടുക്കും. ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോന്നായിരിക്കും തുറന്നു കൊടുക്കുന്നുണ്ടാവുക. വറബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ, അള്ളാഹു തആല നിങ്ങളുടെ റബ്ബ് അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്ന തെരഞ്ഞെടുക്കും. നാം ഇത് പറയാനുള്ള കാരണം, നാം ഒരിക്കലും മറ്റുള്ളവരെ കണ്ട് നിരാശപ്പെടേണ്ട ആളുകളായി മാറരുത്. ചിലപ്പോ ചില ആളുകൾക്ക് രാത്രി ദീർഘമായി നിന്ന് നമസ്കരിച്ചാലും പകലിൽ നല്ല ഉന്മേഷം ഉണ്ടാകും. ചില ആളുകൾക്ക് ധാരാളമായി നോമ്പ് തോറ്റാലും നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ പറ്റും, എന്നാൽ ചില ആളുകൾക്ക് അത് സാധിച്ചോളണമെന്നില്ല. അപ്പോ നോമ്പ് തോൽക്കാൻ കഴിവുള്ള ആള് രാത്രി നിസ്കരിക്കുന്ന ആളെ നോക്കിയിട്ട് എനിക്കതിന് കഴിയില്ല എന്ന് വിഷമിച്ചിരുന്നാൽ അദ്ദേഹത്തിന് നോമ്പ് വിൽക്കാൻ കൂടി സാധിക്കൂല. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളും, അതായത് നമുക്ക് ഓരോരുത്തർക്കും എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള നമുക്ക് ഉണ്ടാവണം, എന്നാൽ ഏതിലാണോ മുഴുകാൻ പറ്റും. എല്ലാവർക്കും ചിലപ്പോ തൊലമിൽ ഇൽമിന് സാധിച്ചുകൊള്ളുന്നില്ല, അത് വിചാരിച്ച് നിരാശപ്പെടുകയല്ല വേണ്ടത്. അവർക്ക് സാധിക്കുന്ന വേറെ ഒരുപാട് മേഖലകൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കും, റൈസ് ഇബ്നു ആമിർ, ഒരുപാട് നമുക്ക് പരിചയമുള്ള റൈസ് അൽ ഖർനി എന്ന് നമ്മൾ കേട്ടിട്ടുള്ള റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യമനിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സ്വഹാബിയാവാനുള്ള അവസരമുണ്ടായിട്ടും അദ്ദേഹം അതിന് നിന്നിട്ടില്ല. അതിന് കാരണം അദ്ദേഹത്തിന് തടസ്സമായത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉമ്മയെ നോക്കേണ്ട ഉത്തരവായിരുന്നു, ഉമ്മാക്ക് പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്വഹാബിയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നത് എന്താണ്? യമനിൽ നിന്ന് വരുന്ന സംഘത്തിൽ ഉവൈസ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം, ഉവൈസ് അൽ ഖർനി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ കണ്ടാൽ ഉമറെ അവനെ കൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തി. മനോഹരമായ ചരിത്രമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ ഉമർ റളിയല്ലാഹുവിന്റെ സ്ഥാനം നമുക്കറിയാം. ആ ഉമർ റളിയല്ലാഹുവിന് ഉവൈസ് അൽ ഖർനിയോട് ചില ആളുകൾക്ക് അല്ലാഹു തആല ഫളൽ കൊടുക്കുന്ന നോക്കി നോക്കി, അവർ ചെയ്ത ആ നന്മ ഉമ്മാക്ക് പുണ്യം ചെയ്യലായിരുന്നു. അപ്പൊ ഓരോ ആളുകൾക്കും ഓരോ അമാലുകളിൽ മുഴുകാൻ സാധിച്ചേക്കും. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവെന്താണ്, അത് മനസ്സിലാക്കി എന്തിലാണോ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക അതിൽ മുന്നിടുക തന്നെ വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ നിനക്ക് അള്ളാഹു തആല എന്താണോ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നീ പരലോകം ഉദ്ദേശിക്കുക, പരലോകം നേടാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഒരു മുഅ്മിൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. എനിക്ക് കഴിയുന്നില്ല, എനിക്ക് സാധിക്കുന്നില്ല, ആ രീതിയിൽ നിരാശപ്പെടുന്ന ഒരവസ്ഥ മുഅ്മിൻ ഉണ്ടാവരുത്. അങ്ങനെയായാൽ ഷൈത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് പരലോകമാണ്. നമ്മുടെ ജീവിതം, യഥാർത്ഥ ജീവിതം പരലോകമാണ്. ഇബ്നു ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തറിൽ ഒരു ഉപമ പറയുന്നുണ്ട്. പരലോകം മനസ്സിൽ എപ്പോഴും വെക്കുന്ന ആളുകളുടെ ഒരു കാര്യത്തിന് ഉപമ പറയാണ്. ഒരു പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊരു സംഘം ആളുകൾ കയറുകയാണ്. അതില് ഒരാൾ ആശാരിയാണ്, മറ്റേയാൾ പിന്നെ കൃത്യമായി അത് പറയുന്നില്ല, എന്റെ ആശയം മറ്റേയാൾ വേറെന്തെങ്കിലും നിലത്തെ ടൈൽസിന്റെ പണി അങ്ങനെ ചെയ്യുന്ന ആളാണ്, വേറൊരാൾ പെയിന്റ് അടിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഓരോ ആളുകളെ പറഞ്ഞു. ആ അഞ്ചാളുകളും ഈ വീട്ടിൽ കയറുമ്പോ ആശാരി എന്താ ആദ്യം നോക്കുക? ആ വീട്ടിലെ മരങ്ങൾ എന്താണ്, ഏതാണ് അത് നോക്കും. പെയിന്റ് അടിക്കുന്ന ആള് പെയിന്റ് ഏതാണ് അതാണ് നോക്കും. ടൈൽസിന്റെ അല്ലെങ്കിൽ നിലത്തിന്റെ ചെറിയ അത് നോക്കും. എന്താണ് അവരുടെ കൽബിൽ ഏതാണോ ഏറ്റവും കൂടുതൽ മുഴുകുന്നത് അതായിരിക്കും അവർ കാണുന്നതിലൊക്കെ അവർ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കൽബിൽ ഏറ്റവും അധികം എന്താണോ ഉള്ളത് അതാണ് നമ്മൾ കാണുന്ന ഓരോന്നിലും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ നമ്മൾ എന്ത് കാര്യത്തിലും, ഏത് കാര്യം നമ്മൾ കാണുമ്പോഴും, ഏത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അതിലൂടെ പരലോകം കണ്ടെത്താൻ, അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. സാധിക്കും, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് ഇബറത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അഅ്മാലുകൾ, സ്വാലിഹായ അഅ്മാലുകൾ, അത് പലപ്പോഴും പലർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഒന്ന് സ്ഥിരമായി അത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരാറുണ്ട്, അല്ലെങ്കിൽ അതിന് കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നില്ല അവസ്ഥ. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു വശം ശയ്യേറ്റായ പാപങ്ങൾ, ചില ആളുകൾക്ക് ചില പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, അങ്ങനെയെല്ലാം ഉണ്ടാകും. അഅ്മാലുകളുടെ ഈ രണ്ട് വശങ്ങൾ എങ്ങനെ ഒരു സൽക്കർമ്മത്തിൽ മുന്നിട്ട് അതിനെ ഉറപ്പിച്ചു നിർത്താമെന്നും, അതുപോലെ എങ്ങനെ ഒരു പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടുതൽ മാറി നിൽക്കാമെന്നും, അതിന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, നാം ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, احرص على ما ينفعك واستعن بالله ولا تعجز. احرص على ما ينفعك, നിനക്ക് ഉപകാരമുള്ള കാര്യം എന്താണോ അതിൽ നീ ഹിർസ് കാണിക്കുക, അതിയായ താല്പര്യം, അതിനുവേണ്ടി നീ പരിശ്രമിക്കുക. ഇത് തൊലബൽ ഇൽമിൽ ഉള്ള കുട്ടികൾക്ക് ഇൽമിന്റെ വിഷയത്തിൽ എടുക്കാം, കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അതിലെടുക്കാം, ഒരുപാട് യുവാക്കൾ ഒരു ജോലി അന്വേഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർക്ക് അതിലെടുക്കാം. ഏതാണോ നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ അതിലെല്ലാം പാലിക്കാൻ പറ്റുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ മുഴുകുക. വസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, അള്ളാഹുവിനോട് സഹായം. തുലാബുകളിൽ ചില കുട്ടികളെ കാണാൻ സാധിക്കും, അവർ പലപ്പോഴും തന്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ നോക്കും, ഒപ്പം പഠിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് എനിക്ക് അവരുടെ അത്ര പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവരുടെ അത്ര ഹിഫ്ല് നിൽക്കുന്നില്ല, എനിക്ക് അവരുടെ അത്ര മനസ്സിലാകുന്നില്ല. ഉണ്ടാകാം ചില കുട്ടികൾക്ക് കൂടുതൽ കഴിവുണ്ടാകാം, കഴിവ് കുറവുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ കഴിവിൽപ്പെട്ടത് അല്ലാഹു തആല ചോദിക്കുകയുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന് പിന്നിൽ ഓരോ ലക്ഷ്യമുണ്ട്. കുല്ലു മുയസ്സറു ലിമാ ഖുലിഖ ലഹു, ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമാക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നോക്കി നമ്മളെ വിചാരണ ചെയ്ത് നമ്മൾ നിരാശപ്പെട്ട് അതിൽ മുഴുകിയാൽ ഷെയ്ത്താന്റെ ഏറ്റവും വലിയ കെണിയാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടേതായ കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നബി പറഞ്ഞില്ലേ റൈസൽ കർണിയെ പോലെ, ഇപ്പുറത്തൊരു സഹാബിയുണ്ട്, ഇപ്പുറത്തൊരു താബിയുണ്ട്, ആ സഹാബി താബിയോട് ചെന്നിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ദുആ ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണെങ്കിൽ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്ക് ഓരോന്ന് നൽകിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, വസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വലാ തഅജിസ്, ദുർബലനാകരുത്, എനിക്ക് മതിയായി, എനിക്ക് കഴിയുന്നില്ല, ഖുർആൻ ഹിഫ്ദ് എനിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് കഴിയാത്ത ഒരു അവസ്ഥയാണ് എനിക്ക്, ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പരമാവധി ശ്രമിച്ചു, എല്ലാം ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിധി വന്നാൽ അതിൽ ക്ഷമിക്കുക, അത് തൃപ്തി അടയുക, എന്നിട്ട് പറയേണ്ടത് ഖദറുല്ലാഹു വമാ ശാ ഫഅൽ, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ്, അത്രയേ ഉള്ളൂ. ഈ ഒരു ഹദീസ് ഒരുപാട് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അനുഭവിക്കുന്ന സമാധാനം വളരെ വലുതാണ്. പല ആളുകളും ഇന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എത്രയോ, ഇന്ന് കുറച്ചു മുമ്പ് കൂടി എന്റെ നാട്ടിലെ തൊട്ട അടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടി പ്ലസ് വൺ ആയിട്ട് പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. അത്ര ആലോചിച്ച് നോക്കി, അതിനു മുമ്പ് ഒരു മാസം മുമ്പ് വേറെ എന്റെ ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്ത് ആത്മഹത്യ ചെയ്തു. ഒക്കെ യുവാക്കളാണ്, അവര് മെന്റലി മുസ്ലിംകളായിട്ടുള്ള ആളുകൾ, അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ. നമ്മൾക്ക് വലിയ തൗഫീഖാണ്, നാം പറഞ്ഞല്ലോ ഹിദായത്തും തൗഹീദും ദീന് പഠിക്കാനും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അവരെക്കാളും ഷൈത്താൻ നമ്മളെ ആക്രമിക്കാൻ ഒരുങ്ങും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വളരെയധികം തയ്യാറായി നിൽക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, അഅ്മാലുകൾ. അഅ്മാലുകളിൽ മനുഷ്യന്റെ ഫിത്റത്തിയായ ഒരു രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ കാര്യങ്ങളിലേക്കാണ് മനുഷ്യൻ ലക്ഷ്യം വെക്കുക. നന്മ ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഒരാള് ഖുർആൻ ഹിഫ്ളാക്കാൻ ശ്രമിക്കാന്ന് വിചാരിക്കുക, ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹം, വിചാരിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് ഖുർആൻ ആഗ്രഹം വന്നാൽ എത്രയും പെട്ടെന്ന് ഇഫ്ളാക്കണം. അപ്പൊ ഒരു ദിവസം ഒരു പേജ് പഠിക്കണം, ചിലപ്പോ കഴിയുന്നുണ്ടാവില്ല. ആ നേരം ഒരു ദിവസം ഒരാൾ ഒരു ആയത്ത് പഠിച്ചു, അയാൾ ഒരു മാസം കൊണ്ട് 30 ആയത്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ചിന്തിക്കാൻ മനുഷ്യൻ തയ്യാറാവൂല. അതുപോലെ തന്നെ പാപങ്ങളുടെ വിഷയത്തിലും മനുഷ്യൻ വലിയ പാപങ്ങളെ സൂക്ഷിക്കുന്നത് വളരെ ശ്രദ്ധാലുവായിരിക്കും, പക്ഷേ ചെറിയ ചെറിയ തിന്മകളെ മനുഷ്യൻ പരിഗണിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വ മുഹഖറാത്തുദ്ദുനൂബ്, ചെറിയ ചെറിയ തെറ്റുകളെ പാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഫഇന്നമ മസലുൽ മുഹഖറാത്തുദ്ദുനൂബ് കഖൗമിൻ നസലു ബതുന വാദിൻ, ഒരു ചെറിയ ചെറിയ പാപങ്ങളുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരാളുകൾ ഒരു യാത്രയിൽ ഒരു താഴ്വരയിൽ ഇറങ്ങി, അതുപോലെയാണ്. അങ്ങനെ ഓരോരുത്തര് ചെറിയ ചെറിയ വിറകുകൊള്ളികളുമായിട്ട് വന്നു, അങ്ങനെ അവരൊരുമിച്ച് കൂട്ടി, അങ്ങനെ തീ കത്തിച്ച് അവരുടെ റൊട്ടികൾ അവര് ഒരുക്കി വേവിച്ചെടുത്തു. ചെറിയ ചെറിയ പാപങ്ങൾ അത് അധികരിച്ച് ആ വ്യക്തിയെ നശിപ്പിച്ചു കളയുന്നതാണ്. ചെറിയ നോട്ടങ്ങളാവാം, ചെറിയ സംസാരങ്ങളാവാം, ചെറിയ കേൾവികളാവാം, ചെറിയ പ്രവർത്തനങ്ങളാകാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു എഫക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം പിശാച് ഒരുപാട് ക്ഷമയുള്ള ആളാണ്. നമ്മളെ തെറ്റിക്കാൻ പിശാച് ഒരുക്കുന്ന കെണിയിൽ നാം ചെന്ന് വീഴാൻ വേണ്ടിയുള്ള വഴി ഒരുക്കിക്കൊണ്ടേയിരിക്കും. അത് ചെറിയ 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 വഴികളിലൂടെ ഒരുക്കി അവസാനം വലുതിലേക്ക് ചെന്ന് ചാടിക്കുന്നത് വരെ ക്ഷമയോടുകൂടി ഷെയ്ത്താൻ ആ ജോലിയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇക്ലഫു മിനൽ അമലി മാ തുതീഖൂൻ ഫഇന്ന ഖൈറൽ അമലി അദ്വമുഹു, നിങ്ങൾ കഴിയുന്ന അമാലുകൾ ചെയ്യുക, നിങ്ങൾക്ക് സാധിക്കാത്തത് ഭാരമായി ചെയ്യാൻ നിൽക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളതാണ്, സ്ഥിരമായി ചെയ്യുന്നതാണ്. നന്മയുടെ വിഷയത്തിൽ തിന്മ ചെയ്താൽ ചെറിയ ചെറിയത് വലുതിലേക്ക് ചാടിക്കുന്നത് പോലെ നന്മ ചെറുത് ചെറുത് ചെയ്തു തുടങ്ങിയാൽ അത് സ്ഥിരമായി ചെയ്താൽ അതിന്റെ നന്മയുടെ ഫലവും വളരെ വലുതായിരിക്കും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്വമുഹു വ ഇൻ ഖല്ല, കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വിഷയമാണ്, ചിലപ്പോൾ സുന്നത്ത് നോമ്പുകൾ നമ്മൾ കുറച്ചു കാലം എടുക്കും, പിന്നെ കുറെ കാലം അത് ഇങ്ങനെ പോകും. രാത്രി നമസ്കാരങ്ങൾ ചിലപ്പോൾ കുറച്ചു കാലം സ്ഥിരമായി കിട്ടും, പിന്നെ കുറെ കാലത്തിന് അത് കിട്ടാതെ, പിന്നെ ഇടക്ക് നിസ്കരിക്കുന്ന ഇടക്ക് ഇതാക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമൽ ചെയ്തു തുടങ്ങിയാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശീലമാക്കുമായിരുന്നു. അത് തുടരെ ചെയ്യുന്ന അതിലൊരു സ്ഥിരത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകുമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അഅ്മാലുകളുടെ വിഷയത്തിൽ ഗൗരവത്തിൽ എടുക്കേണ്ട ഉപദേശമാണത്. ചെറുതാണെങ്കിലും നന്മകൾ സ്ഥിരമായി ചെയ്യുക, ചെറുതാണെങ്കിലും തിന്മകൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വലുതായി നമ്മളെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയുണ്ടാകും. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പറയുന്നിടത്ത് പറഞ്ഞത് ആലോചിച്ചു നോക്കൂ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല അക്തറു അമല എന്നല്ല പറഞ്ഞത്, നിങ്ങളിൽ എഹ്സാനോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ അഅ്മാലുകൾ ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി നമസ്കാരത്തിന്റെ കതക് തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് നമസ്കരിക്കാത്തവനോട് നിനക്ക് പുച്ഛമുണ്ടാവേണ്ട. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് നോമ്പ് നോൽക്കാനുള്ള കതക് തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാത്തവനോട് പുച്ഛമുണ്ടാകേണ്ട. അതുപോലെ ഓരോ അഅ്മാലുകളും, കാരണം നിന്നേക്കാൾ അല്ലാഹുവിലേക്ക് അടുക്കവനായിരിക്കും അവൻ, നിന്നേക്കാൾ അല്ലാഹുവിലേക്ക് അടുത്തവനായിരിക്കും അവൻ. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ അഅ്മാലുകളെ ഏറ്റവും നല്ല രീതിയിലും സ്ഥിരമായും ചെയ്യാൻ സാധിക്കണം. ഇനി പൊതുവെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്കും ഒരുപാട് ആളുകൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും അധികം നമ്മൾ ബുദ്ധിമുട്ടുന്നത് ഒരു അമൽ തുടങ്ങാൻ അത് സ്ഥിരതയോടുകൂടി നിലനിർത്താൻ ഒരു തിന്മയിൽ നിന്ന് ഒഴിവാവാൻ അത് പൂർണ്ണമായി അതിൽ നിന്ന് മടങ്ങാൻ ചില തിന്മകൾ ഉണ്ടാകും. നമ്മൾ തിന്മകൾ സംഭവിച്ചു പോകും, ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും, വീണ്ടും അതേ തിന്മ ചെയ്യും, വീണ്ടും ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും, വീണ്ടും അതേ തിന്മ ചെയ്യും. സത്യത്തിൽ നമ്മൾ വിചാരിക്കും ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, അല്ലാഹു തആല അതെനിക്ക് പുറത്തു തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. സത്യത്തിൽ ആ തിന്മയിലേക്ക് നമ്മൾ അടിമപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരിക്കും. നമ്മൾ തുടക്കത്തിൽ ചെയ്തതിനേക്കാൾ ആഴത്തിലായിരിക്കും പിന്നെയും പിന്നെയും ചെയ്യുക. ഷെയ്ത്താൻ ഖുറൂർ കാണിക്കും, അതായത് പിന്നെ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞ് ഷെയ്ത്താൻ നമ്മളെ പറ്റിച്ചു കളയും. സഹോദരങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പൊ ഈ രണ്ട് വിഷയത്തിന് നമ്മളെ സഹായകമാകുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത്തെ വിഷയം, നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, രാത്രി നമസ്കാരം നിർവഹിച്ചു തുടങ്ങാൻ, സ്ഥിരമായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ നോമ്പ് നോൽക്കാൻ, അല്ലെങ്കിൽ എന്തൊരു സൽക്കർമ്മമാവട്ടെ അത് ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് കാര്യങ്ങളും ഏത് നന്മയുമാവട്ടെ അത് ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും അധികം നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം അതിലേക്കുള്ള പ്രേരണ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു അമൽ ചെയ്യാൻ, ഒരു നന്മ ചെയ്യാൻ അതിനേക്കുള്ള പ്രേരണ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചുറ്റുപാട് അതിന് തയ്യാറായിരിക്കണം. ഒരിക്കലും ഒരാൾക്ക് രാത്രി നമസ്കാരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അമലിനെ കുറിച്ച് ചർച്ച ചെയ്യാത്ത കുറെ ആളുകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അതിലേക്ക് മുന്നിടാൻ സാധിക്കില്ല. നമ്മുടെ ചുറ്റുപാടുകൾ അതിനുള്ള സാഹചര്യങ്ങളായി ഒരുക്കിയെടുക്കേണ്ടത് നാമാണ്. നാം എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല. അതായത് മറ്റുള്ളവർ ഒരുക്കിയിട്ടുള്ള ഭൂമിയിൽ, മറ്റുള്ളവർ ഒരുക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടേതായ അഅ്മാലുകളും നമ്മുടേതായ നന്മകളും അതിനായിട്ടുള്ള സാഹചര്യം നാം തന്നെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ കേട്ട് പരിചയിച്ച ഉപമ, മസലുൽ ജലീസി സ്വാലിഹ് വജലീസി സൗഉ, ഒരു നല്ല ആളുടെ സ്വഹബത്തും ഒരു മോശപ്പെട്ടവന്റെ ഉപമ, അത്ര കച്ചവടക്കാരന്റെയും അതുപോലെ കൊല്ലന്റെ ആലയിൽ ഒരാളുടെയും. അത്ര കച്ചവടക്കാരൻ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ അദ്ദേഹം നമ്മളൊന്നെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ അദ്ദേഹം അത്ര തരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുഗന്ധം നമുക്കുണ്ടാകും. അതുപോലെ മറ്റേയാളുടെയെന്നോ അതിന്റെ ദോഷവും നമുക്കുണ്ടാകും. സഹോദരങ്ങളെ, എന്റെ യുവാക്കളോട് പ്രത്യേകം നാം ഓർമ്മിപ്പിക്കട്ടെ, ഈ ഒരു മർക്കസിൽ നിന്ന് പുറത്തു പോയാൽ, നിങ്ങൾ വീട്ടിലും നാട്ടിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ അയൽവാസികൾ, അവർ സുഹൃത്തുക്കൾ ഉണ്ടാകാം, അതാരാണ്? മുഅ്മിനീങ്ങളാണോ? അതല്ല മുത്തഖീങ്ങളാണോ? നല്ല സ്വഭാവമുള്ളവരാണോ? നല്ല പെരുമാറ്റമുള്ളവരാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. അല്ലാത്തവരുടെ സുഹബത്ത് കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വലിയ ദോഷമുണ്ടായിരിക്കും, വലിയ ദോഷമുണ്ടായിരിക്കും. ഒഴിവാക്കിക്കൊള്ളുക. നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ബന്ധങ്ങളെ അവിടെ ഒഴിവാക്കിക്കൊള്ളുക. അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പകരം തരുന്നതാണ്. അതിനേക്കാൾ ഉത്തമരായവരെ അല്ലാഹു തആല പകരം നൽകുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ കാണുമ്പോൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ എപ്പോഴും നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാവാൻ ശ്രദ്ധിക്കുക. വലിയ ഒരു പിന്നെ അബദ്ധമാണ് ഇന്നത്തെ കാലത്ത് കാഴ്ചയിലൂടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ തുബീബന്മാർ, അച്ചിബാവുകൾ, വൈദ്യന്മാർ, ഡോക്ടർമാർ പറയുന്ന ഒരു വിഷയമാണ്, മനുഷ്യന് ഓരോ ജന്തുജീവജാലങ്ങൾക്കും ഓരോ ഹിസ്സിയായ രീതികളുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട് ഓരോന്ന് മനസ്സിലാക്കാനും അറിയാനും. പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള ഗന്ധങ്ങൾ പാമ്പ് മനസ്സിലാക്കുക പാമ്പിന്റെ നാവുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ്. ചുറ്റുമുള്ള ഗന്ധങ്ങൾ പാമ്പ് മനസ്സിലാക്കുക പാമ്പിന്റെ നാവുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ്. പാമ്പിന്റെ രീതി അങ്ങനെയാണ്. മനുഷ്യൻ അതുപോലെ കണ്ണുണ്ട്, കാതുണ്ട്, അതുപോലെ നാവുണ്ട്, ടേസ്റ്റ് ഓരോന്നുണ്ട്. ഇതിൽ 11 ലക്ഷത്തോളമുള്ള സെൻസറി റിസപ്റ്റേഴ്സ്, ഈ കാര്യങ്ങൾ സ്വീകരിക്കാൻ 11 ലക്ഷത്തോളം സാധനങ്ങളുണ്ട് ശരീരത്തിൽ. അതിൽ 10 ലക്ഷവും കണ്ണിനാണ് വർക്ക് ചെയ്യുന്നത്. 10 ലക്ഷവും കണ്ണിലാണ് കിടക്കുന്നത്. നമ്മുടെ കണ്ണിൽ കാണുന്ന ഓരോ കാഴ്ചകൾക്കും നമ്മുടെ കൽബിലും നമ്മുടെ അമലിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നന്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കൂടുതൽ സമയം കണ്ടെത്തിയാൽ നമുക്ക് ആ നന്മയിലേക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിക്കും, അത് സ്ഥിരമായി ചെയ്യാൻ സാധിക്കും. വലിയൊരു കാര്യമാണത്. അതുപോലെ തന്നെ തൊബിമാർ പറയുന്ന മറ്റൊരു വിഷയമാണ്, തലച്ചോറിന്റെ രണ്ട് പകുതികളിൽ പകുതിയോളം ഭാഗം കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അത്രയധികം സ്വാധീനം നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അർറജുലു അലാ ദീനി ഖലീലിഹി ഫലിയംബുർ അഹദുക്കും മൻ യുഖാലിൽ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും ആരോടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ മുഅ്മിനീങ്ങളുടെ സുഹബത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക് മദീനയിൽ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യാനും കാര്യങ്ങൾ ഇതാക്കാനും എന്നുള്ള നിലക്ക് പിന്നെ വരികയാണ്. ആ സമയത്താണ് ആ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ അടിമകളായിരുന്ന ബിലാൽ റളിയല്ലാഹു പോലെയുള്ള അടിമകൾ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ഉള്ളപ്പോ ഇവർക്ക് വരാൻ ഒരു മടി. അപ്പൊ കുറച്ചു നേരത്തേക്ക് മാറിയിരിക്കാൻ വേണ്ടി പറയുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുന്നുണ്ട്, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് വസ്ബിർ നഫ്സക്, നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. ആ രീതിയിലാണ് പറയുന്നത് അല്ലാഹു തആല. നീ ഒതുങ്ങിയിരുന്നോളണം മുഅ്മിനീങ്ങളുടെ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനോട് പിന്നെ ദുആ ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്ന അതിൽ മുഴുകിയിരിക്കുന്ന ആളുകളോടൊപ്പമായിരിക്കണം നബിയെ താങ്കൾ ഇരിക്കേണ്ടത്. അതല്ലാതെ ദുനിയാവിന്റെ അലങ്കാരവുമായിട്ടുള്ള ആളുകളിലേക്ക് നിന്റെ നോട്ടം തെറ്റിപ്പോകരുത്. അങ്ങനെയായാൽ വലിയ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും എത്തുമെന്നുള്ള ആശയം. സഹോദരങ്ങളെ, സുഹബത്ത്, ഏറ്റവും നല്ല സുഹബത്തിന് വലിയ സ്ഥാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് തിന്മകളും. ചില തിന്മകൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് അതിൽ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. ചില ആളുകൾ അതിനെക്കുറിച്ച് അറിയാത്ത കൊണ്ടായിരിക്കാം അവർ വിചാരിക്കുക പിന്നെ എന്നെ കൊണ്ട് കഴിയൂ. മുഅ്മിനീങ്ങൾ അവര് അറിയാതെ പെട്ടുപോകുന്ന തിന്മകളായിരിക്കും, ഞാനിതിനെ മറികടക്കും, ഞാനിതിനെ സഹായിക്കും, എനിക്ക് എന്തുണ്ടായാലും ഈ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും എന്നവർ സ്വയം വിശ്വസിച്ചു പോകും. സഹോദരങ്ങളെ, ആത്മനിയന്ത്രണം എന്നുള്ളത് ഒരു മനുഷ്യന് ഒരിക്കലും എപ്പോഴും ഉണ്ടാവൂല. എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറച്ചു നേരത്തേക്ക് ലഭിച്ചാൽ ലഭിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആദ്യഘട്ടത്തിൽ ഇമ്രത്തുൽ അസീസ് വ്യഭിചാരത്തിന് വേണ്ടി, ഫാഹിഷ്യത്തിന് വേണ്ടി ക്ഷണിക്കുന്ന വിളിക്കുന്ന സമയത്ത് കഥകൾ അടച്ച് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഖാല മഅദല്ലാഹ്, അല്ലാഹുവിന് രക്ഷ എന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം മാറാണ്. അവിടെ ഒരു പിടുത്തം കിട്ടി അതിന് തടഞ്ഞു നിർത്താൻ. രണ്ടാമതും ആ സ്ത്രീകൾ അതിനുവേണ്ടി ഒരുങ്ങി വരുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തത് എന്താണ്? റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വകും മിനൽ ജാഹിലീൻ. ഹേ അല്ലാഹ്, റബ്ബേ, എനിക്ക് പ്രിയപ്പെട്ടതാക്കണം. എന്ത് തടവറ? തന്റെ സ്വാതന്ത്ര്യമെല്ലാം നശിപ്പിച്ചു കളയുന്ന തടവറ എനിക്ക് പ്രിയപ്പെട്ടതാക്കണം, അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ക്ഷണത്തിൽ ഞാൻ പെട്ടുപോയി, ചെരിഞ്ഞു പോയി ഞാൻ നശിച്ചു പോകും, ഞാൻ ജാഹിലിയങ്ങളിൽ പെട്ടുപോകും. ആരാ പ്രാർത്ഥിക്കുന്നത്? ഒന്നാമത്തെ തവണ രക്ഷപ്പെട്ട ആളാണ്. ഇതിന്റെ അർത്ഥം പറഞ്ഞു വരുന്നത്, ഒരു തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ സാഹചര്യങ്ങൾ, അതിൽ നാം പറഞ്ഞതുപോലെ കണ്ടുകൊണ്ടുള്ള കാഴ്ചകൾ, നമ്മൾ അതിലേക്ക് നോക്കും തോറും അല്ലെങ്കിൽ അതിലേക്ക് വീഴും തോറും നമ്മൾ കൂടുതൽ അതിൽ വീണു പോകും. ഏതൊരു തിന്മയാണെങ്കിലും ചിലപ്പോൾ ഹലാലായ കാര്യങ്ങളായിരിക്കാം, എന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. നമ്മൾ നടന്നു പോകുമ്പോ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട്, സ്വാഭാവികമായിട്ട് അതിനോടുള്ള ആഗ്രഹം, ഇന്നല്ലെങ്കിൽ നാളെ അത് ലഭിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. നല്ല നല്ല വസ്ത്രങ്ങൾ വെച്ചിട്ടുള്ള പിന്നെ കടകൾ കാണുമ്പോൾ നമുക്ക് അതുപോലെയുള്ള ആഗ്രഹങ്ങൾ. അതുപോലെ തന്നെ കുഫ്ഫാറുകളുടെയും മുശ്രിക്കുകളുടെയും അതുപോലെ അവരുടെ ജീവിതവും അവരുടെ പിന്നെ ഹറാമായ ആസ്വാദനങ്ങളും നോക്കുമ്പോ ചിലപ്പോ നോക്കൽ എന്താവൂല, ഹറാമായിക്കൊള്ളുന്നില്ല. പക്ഷെ ഫുദൂലുന്നവർ, ആവശ്യമില്ലാത്ത നോട്ടമാണത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൽബിൽ അതൊരു അസുഖമായി, അതിലേക്കുള്ള ആഗ്രഹം അത്ര ശക്തിയുണ്ട് നമ്മുടെ നോട്ടത്തിന്, നമ്മുടെ കാഴ്ചക്ക് അത്രയധികം നമ്മുടെ അമലുകളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്ന രണ്ടു കാര്യം, ഒന്ന് അമാലുകൾ ചെയ്യാൻ അതിനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാക്കുക, തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അതിന്റെ സാഹചര്യങ്ങളിൽ വിട്ടു നിൽക്കുക, അല്ലാതെ അതിന്റെ സാഹചര്യങ്ങളിൽ നാം ഒരുമിച്ച് ഒരു നിന്നിട്ട് തിന്മയിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാണും പെണ്ണും ഒറ്റക്കായാൽ മൂന്നാമത് പിശാചാണ് അവിടെ. ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാണും പെണ്ണും ഒറ്റക്കാവാത്ത സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക. ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയം നിയന്ത്രണം കിട്ടാൻ വബില്ലാഹി തൗഫീഖ്, അല്ലാഹു തആല തൗഫീഖ് ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സാഹചര്യം ഒഴിവാക്കുക. ഇത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 99 ആളെ കൊന്ന ആ ബനു ഇസ്രായേലിൽപ്പെട്ട വ്യക്തിയുടെ ചരിത്രം. 100 ആളെ കൊന്നിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ ആലിം പറഞ്ഞു കൊടുത്ത എന്താണ്, അവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നല്ല ആളുകളുടെ നാടുണ്ട്, നീ അങ്ങോട്ട് പോയിക്കൊള്ളുക, ഇവിടെ നിൽക്കേണ്ടതില്ല. അതാണ് ഏറ്റവും നല്ല വഴി. ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്, ഒരു അമല് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ജിൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അതിന്റെ സാഹചര്യങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങൾ അമലിങ്ങനെ യോജിച്ചതാക്കുക, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് നാം ഒഴിവാകുക എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം, രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അമല് ചെയ്യാനും തിന്മ ഒഴിവാക്കാനും രണ്ടും പറയാം. ഒരു സൽക്കർമ്മം ചെയ്യണമെങ്കിൽ ആ അമലിനെ കുറിച്ച് പഠിക്കുക, അതായത് ആ അമലിന്റെ ജസാഅകളെ മനസ്സിലാക്കുക. നമ്മൾ രാത്രി നമസ്കാരം അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ അമൽ, എന്തൊരു നന്മയുമാവട്ടെ, എന്താണോ നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അമൽ, ആ അമലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ദുനിയാവിലും പരലോകത്തും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഒരുപാട് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. മനുഷ്യന് ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഏതൊരു കർമ്മത്തിന്റെയും അടിസ്ഥാനം ഹുബ്ബാണ്. അൽ-ഖവാഇദു ഫിൽ മഹബ്ബ എന്നുള്ളൊരു കിതാബുണ്ട് ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി. അദ്ദേഹം മുഹബ്ബത്തുമായി ബന്ധപ്പെട്ട, ഹുബ്ബുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു കർമ്മത്തിന്റെയും അടിസ്ഥാനം ഹുബ്ബാണ്. അവന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഒരു കർമ്മം ചെയ്യുക. ചിലപ്പോൾ ഒരു മനുഷ്യൻ അവന് ഇഷ്ടമില്ലാത്ത ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റെന്തിനോ വേണ്ടിയിട്ടാണത്. ഒരുത്തൻ അവൻ ഇഷ്ടമുള്ള ഒരു കർമ്മം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊന്നിനു വേണ്ടിയിട്ടായിരിക്കും അത്. എല്ലാ കർമ്മത്തിന്റെ അടിസ്ഥാനം അതാണ്. മനുഷ്യനൊരു അമല് ചെയ്യണമെങ്കിൽ അവനൊന്നെങ്കിൽ തർഹീബ് വേണം, അല്ലെങ്കിൽ തർഹീബ് വേണം, അല്ലെങ്കിൽ ഒരു അമലിനോടുള്ള അതിനോടുള്ള താല്പര്യം അവനുണ്ടാകണം, അല്ലെങ്കിൽ ആ അമലിനെ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന അവസ്ഥ അവനുണ്ടാകണം. അതുകൊണ്ട് തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ തർഹീബ്, അതിന്റെ മഹത്വം, ഒരു അമലിന്റെ മഹത്വം, അതിന്റെ പ്രതിഫലം, അതിനെ കുറിച്ച് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്തൊക്കെയാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി ഐനി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും അറിയില്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല. അത്രയധികം പ്രതിഫലങ്ങൾ. ദുനിയാവിലെ ശഹവത്തുകളെ എല്ലാം പറഞ്ഞിട്ട്, സ്ത്രീയെയും സ്വത്തിനെയും സമ്പത്തിനെയും സൗകര്യങ്ങളെയും സന്താനങ്ങളെയും എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിം മിൻ ദാലികും, അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ലില്ലദീന തഖൂ ഇൻദ റബ്ബിഹിം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്, ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വ അസ്വാജും മുതഹ്ഹറ വ റിദ്വാനുൻ മിനല്ലാഹ്. അള്ളാഹു തആല അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, അവിടെയുള്ള ഏറ്റവും പരിശുദ്ധരായ ഇണകൾ, അവിടെയുള്ള ഏറ്റവും അള്ളാഹുവിന്റെ തൃപ്തി എന്തും. സഹോദരങ്ങളെ, നമ്മളൊരു അമൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് കൂടുതൽ 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 ആലോചിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക. എല്ലാ നന്മകൾക്കും ദുനിയാവിൽ തന്നെ അതിന്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ ഒരു കായിദയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സുന്നത്തുമാണ്. നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്തുവോ അതിനനുസരിച്ചിട്ടുള്ള ജസാ ആണ് നമുക്ക് ദുനിയാവിൽ ലഭിക്കുക. നാം ഇന്ന് ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം. ഇന്ന് ഞാൻ പലപ്പോഴും അവിടെ വളരെ മർക്കസിലുള്ള കുട്ടികളോട് പറയും, ചെറിയ കുട്ടികളോട്, ഇന്ന് നിങ്ങൾ നിങ്ങളെക്കാൾ വാർദ്ധക്യത്തിലുള്ള ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്താൽ നാളെ നിങ്ങൾക്ക് നിങ്ങൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഖിദ്മത്ത് ചെയ്യാൻ ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് കാര്യവും അങ്ങനെ അല്ലാഹു തആലയുടെ സുന്നത്താണ്. ഇന്ന് ചെയ്ത നന്മകൾ ഒരിക്കലും, സദഖകൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. നാളെ അല്ലാഹു തആല ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് തിരിച്ചു നൽകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാൽ നാം അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ആ കർമ്മത്തിനുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് പഠിക്കുക. ഒരു അതുമായി ബന്ധപ്പെട്ട ഹദീസുകളെയും ആയത്തുകളെയെല്ലാം ക്രോഡീകരിച്ചിട്ട് അത് വീണ്ടും വായിച്ച് വായിച്ച് അതിൽ യക്കീൻ ഉണ്ടാക്കുക. ഇൽമിൽ യക്കീൻ ഉണ്ടാവുമ്പോൾ അമൽ എളുപ്പമായി മാറും. അത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ആ അമലിന് നാം അറിയാതെ നമ്മൾ ചെയ്തു പോകും. നമ്മൾ പലപ്പോഴും നമ്മൾ രാത്രി ഉറങ്ങിപ്പോകുന്ന നമ്മൾ ബുദ്ധിമുട്ട്, എണീക്കാൻ കഷ്ടപ്പാട്, നോമ്പ് നോക്കി കഷ്ടപ്പാട്, നാം അറിയാതെ നമ്മൾ അത് ചെയ്തു പോകും. കാരണം അത്രയധികം റഹബത്ത് ആ അതിന്റെ പ്രതിഫലങ്ങളോട് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് പാപങ്ങളുടെ വിഷയത്തിലും. സഹോദരങ്ങളെ, നാം ഒരു പാപത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു പോകുന്നുണ്ടെങ്കിൽ, നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടുണ്ടാവുന്ന അനന്തര ഫലങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ അതിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. അവിടെയും അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾ ഇന്ന് ചെയ്യുന്ന പാപങ്ങൾ സഹോദരങ്ങളെ, അതിന്റെ അനന്തരഫലം നാം ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. അത്ര വലിയ തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ടും അതിനെ മറികടന്നിട്ടില്ല എങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ അള്ളാഹുവിന്റെ സുന്നത്താണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഉദാഹരണത്തിന്, യൗമു സബ്തിൽ മത്സ്യത്തെ പിടിക്കരുത് എന്ന് ബനൂ ഇസ്രായേലുകളോട് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു? അള്ളാഹു തആല അവരെ പരീക്ഷിച്ചു. അന്നേ ദിവസം ഒരുപാട് കരക്കടുപ്പിച്ച് വന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ അതിനെ ഒരു വേലിക്കകത്ത് വെച്ച് കെട്ടിയിട്ട് അവരെ പിന്നെ പിറ്റേ ദിവസം പിടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത് എങ്ങനെയാണ്? അവരെ കുരങ്ങന്മാരാക്കി മാറ്റി. ഷെയ്ഖ് ഉസൈമി റഹിമഹുള്ള ഇത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, കുരങ്ങന്മാരാക്കി മാറ്റാനുള്ള കാരണം, മനുഷ്യനോട് ഏറ്റവും സാദൃശ്യമുള്ള ഒരു ജീവിയാണ് എന്ത്? കുരങ്ങൻ എന്നുള്ളത്. അവര് ചെയ്ത പ്രവൃത്തി എന്താണ്? ശരി, തെറ്റുമല്ല ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പ്രവർത്തനം ചെയ്തത്. ആ പ്രവർത്തനം അങ്ങനെയായതുകൊണ്ട് അതുപോലെയുള്ള ഒരു ജസാ അവർക്ക് ശിക്ഷയായി കൊടുത്തു. നാം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും അനന്തരഫലം നമ്മുടെ ശരീരത്തിൽ, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, നമ്മുടെ ശരീരത്തിൽ ഉള്ള അവയവങ്ങൾ അതിന് ഹലാലിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ ഹറാമുകൾ അതിൽ നിന്ന് ഒഴിവായിരിക്കണം. ഒരുത്തന്റെ കൽബിൽ പിഴച്ച അഖീദയും പിഴച്ച വിശ്വാസങ്ങളും ആണെങ്കിൽ അവന് യഥാർത്ഥ തൗഹീദിന്റെ ആസ്വാദനം ലഭിക്കില്ല. ഒരുത്തന്റെ കണ്ണിൽ ഹറാമായ നോട്ടങ്ങളാണെങ്കിൽ ഹലാലിന്റെ ആസ്വാദനം അവന് ലഭിക്കില്ല. ഹറാമായത് കേൾക്കുന്നവന് ഹലാലിന്റെ ആസ്വാദനം അവന് ആസ്വദിക്കാൻ സാധിക്കില്ല. എന്തും അങ്ങനെയാണ്. ഹറാമുകൾ ഫഹ്ഷത്തുകൾ സംസാരിക്കുന്ന മ്ലേച്ഛതകൾ സംസാരിക്കുന്നവന് അള്ളാഹുവിനെ കുറിച്ച് ദിക്ര് ചെയ്യാൻ അവന് നാവ് തയ്യാറാകില്ല. നമുക്ക് ഹലാൽ ആസ്വദിക്കണമെങ്കിൽ ഹറാം ഒഴിവാക്കണം. ഇന്നൊരു ഹറാമിൽ മുഴുകിയാൽ അതുമായി ഏതെങ്കിലും രീതിയിൽ അതിന്റെ ജസാ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത്രത്തോളം തൗബയും ഇസ്തിഗ്ഫാറും അഅ്മാലുകൊണ്ടും അതിനെ മറികടന്നിട്ടില്ല എങ്കിൽ, അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള എല്ലാം പറഞ്ഞത്, അസ്വബ്റു അലാ ഗദ്ദിൽ ബസറി ഐസറു മിൻ അസ്വബ്റി അലാ അലമിൻ മാ ബഅദഹു. ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത്, ഹറാമിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് എളുപ്പമാണ്. ഏതിനേക്കാൾ? ആ ദൃഷ്ടി താഴ്ത്താത്തത് കൊണ്ട് നാം അനുഭവിക്കേണ്ടി വരുന്ന, ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദനയേക്കാൾ എളുപ്പമുള്ള, ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ആ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും അറിയാം, നമുക്ക് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ സുഹബത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂട്ടുകാരെ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണുകൾ വലിയൊരു പരീക്ഷണമാണ് ഉമ്മത്തിന്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളിൽ ശുഭത്തിന്റെയും ശഹവത്തിന്റെയും മൊത്തമായിട്ടുള്ളൊരു കേന്ദ്രമായി. നന്മകളില്ല എന്നല്ല, ഒരുപാട് നന്മകൾ അതിലുണ്ട്, പക്ഷെ അതേപോലെ തിന്മകളുമുണ്ട്. അത് എപ്പോഴെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളടത്ത് കൃത്യമായ ധാരണ ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ തിന്മകളിൽ ചെന്ന് വീഴാൻ സാധിക്കും. സഹോദരങ്ങളെ, നാം പറഞ്ഞല്ലോ മൊബൈൽ ഫോൺ, നമ്മൾ ഹറാമായ വിഷയങ്ങൾ മാത്രമല്ല അതിൽ പറയുന്നത്, പക്ഷെ അനാവശ്യമായ, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ വക്താണ്, നമ്മുടെ സമയമാണ്. ഇളാഅത്തുൽ വഖ്തിന് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് നമ്മള് അത് ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടത്തെ വല്ലാതെ അത് നിയന്ത്രിച്ച് കളയും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നമ്മൾ തെറ്റിച്ചു പോയി. എത്രയോ സമയങ്ങൾ, എത്രയോ ചെറുപ്പക്കാർ, കുട്ടികൾ, അവരുടെ വിലപ്പെട്ട യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തൊലബെളിമിലൂടെയോ ദഅവത്തിലൂടെയോ മറ്റു രീതിയിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നവർ, ചില ആളുകൾ അനാവശ്യമായി സമയം കളയുന്ന അവസ്ഥ. അതിൽ ഒരു ദിവസം ഖുർആൻ പാരായണം ആ സമയം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എത്രയോ ജുസ് നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. അത്രയധികം നമ്മുടെ സമയം അതിലെല്ലാം തെറ്റിച്ചു കളയുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് വലിയ കെണിയാണ്, വലിയ കെണിയാണ്. ഞാൻ പറയുന്നത് അതിന്റെ നന്മയല്ല, അതിന്റെ തിന്മയെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും വയുരീദുൽ ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അളീമ യുരീദു അല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫാ. ഞാൻ പറയുന്നത് മനുഷ്യൻ ദുർബലനാണ്. ഇവിടെ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൗബ സ്വീകരിച്ച് നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ശഹവത്തിന്റെ ആളുകൾ, അവരുദ്ദേശിക്കുന്നത് നാം ഓരോരുത്തരും പിഴക്കണമെന്നാണ്. നാം ഓരോരുത്തരും നമ്മുടെ മാർഗത്തിൽ പിഴച്ച് അവരോടൊപ്പമാകണം. അള്ളാഹു തആല എളുപ്പമാക്കാനാണ് പറയുന്നത് ഓരോ വിഷയങ്ങളും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്ത അവസ്ഥയാണ് നമ്മുടെ. ഏതെങ്കിലും ഒരു തരത്തിൽ അവസ്ഥ നമുക്ക് കാണേണ്ടി വരുന്നു. സുബ്ഹാനല്ലാഹ്, നാം പറഞ്ഞല്ലോ ഓരോ നോട്ടത്തിനും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്, വളരെ വലുതാണ്. അതിന്റെ കൽബിനുണ്ടാക്കുന്ന അസുഖങ്ങൾ, അതിന്റെ ഫലമായി അമാലുകളെ ബാധിക്കുന്നത് വളരെ ഗൗരവത്തിലായിരിക്കും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ പലപ്പോഴും ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്, യുവാക്കൾക്കും പുരുഷന്മാർക്കും എല്ലാം എല്ലാ സ്ത്രീകൾക്കും എല്ലാം ഈ ഒരു ഹറാമിലേക്കുള്ള നോട്ടത്തിൽ അന്യ പുരുഷന്മാരെയും സ്ത്രീകളെയും നോക്കുന്നതിൽ ഈ ഒരു ഹദീസ് ഒരുപാടൊന്ന് ആലോചിച്ചാൽ ബോധ്യപ്പെടും അതിന്റെ ദുർബലത എത്രത്തോളമാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, തുഹ്ഷറൂന ഹിഫാതൻ ഉറാതൻ ഗുർല, നാളെ പരലോകത്ത് മഹ്ശറയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ നഗ്നപാദരായിട്ട് നഗ്നരായിട്ട് ചേലാകർമ്മം ചെയ്യാതെ ജനിച്ചപ്പോൾ എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഓരോരുത്തരും എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് അർരിജാലു വൻ നിസാഉ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, റസൂലുള്ളാഹ് ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ, എല്ലാരും നഗ്നരായിട്ടാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിപ്പോകൂലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു അഷദ്ദു മിൻ അയ്യുഹം യുഹിമ്മഹും ദാക്, അതിനേക്കാൾ ശക്തമായ ഒരു വിഷയത്തിന്റെ മുമ്പിലാണ് അവർ നിൽക്കുന്നത്. പരലോകത്ത് നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഹഖുൽ യഖീനിലേക്ക് അനുഭവിച്ചുകൊണ്ട് ഐനുൽ യഖീനിലായി നിൽക്കുന്ന ആ സമയത്ത്, നരകസ്വർഗങ്ങളിലേക്ക് ഏതിലേക്കായിരിക്കും വിചാരണയുമെല്ലാം നിൽക്കുന്ന സമയത്ത്, സ്ത്രീകളെല്ലാം നഗ്നരായി നമ്മുടെ മുന്നിൽ വന്നാലും നോക്കാൻ തയ്യാറാകാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പുരുഷന്മാർ പേടിച്ചു പോകുന്ന, പുരുഷന്മാരും സ്ത്രീകളും ഭയപ്പെട്ടു പോകുന്ന ആ അവസ്ഥ, ആ യക്കീൻ നമ്മുടെ കൽബിൽ വന്നാൽ ഏതൊരു ഹറാമിന്റെ നോട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? അതിന്റെ കുറവാണ് നമുക്ക്. പരലോകത്തിലെ യക്കീനിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും ഈ ഹദീസ് പ്രത്യേകിച്ച് യുവാക്കൾ ഒരുപാട് ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അതിനേക്കാൾ ഗൗരവമായ ചിന്തയിലും ഭയപ്പാടിലുമായിരിക്കും അവർ എന്നുള്ളത്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒന്നാമത് പറഞ്ഞു, ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, നന്മ ചെയ്യാൻ, തിന്മ ഒഴിവാക്കാൻ, അതിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത്. രണ്ടാമത് നാം പറഞ്ഞു, നന്മ ചെയ്യാൻ അതിന്റെ ഏറ്റവും നല്ല പ്രതിഫലങ്ങളെ കുറിച്ച് നന്മക്ക് പഠിക്കുക, തിന്മയെക്കുറിച്ച്, തിന്മ ഒഴിവാക്കാൻ ആ തിന്മയുടെ അനന്തര ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, ദുനിയാവിലും നാളെ പരലോകത്ത് നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയിലും ഏത് തിന്മയാണെങ്കിലും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് പഠിക്കുക, ബോധ്യപ്പെടുക. അത് നമുക്ക് കൂടുതൽ അമലിച്ച് സൽക്കർമ്മം ചെയ്യാനും തിന്മ ഒഴിവാക്കാനും സാധിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് എളുപ്പമാക്കുക എന്നുള്ളതാണ്, അതുപോലെ തിന്മ എന്നുള്ളത് ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതാണ്. നന്മ എളുപ്പമാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, നമുക്കറിയാം ഇന്നമല്ല അമാലു ബിന്നിയ, നിയ്യത്താണ്, നിയ്യത്ത് ശക്തമായി, നിയ്യത്ത് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഉറക്കും. രണ്ടാമത്തേത്, ഒരിക്കലും നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ബുദ്ധിമുട്ടി ചെയ്തു തുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത്. ചില ആവേശമാണ് പലപ്പോഴും, ഒരു നല്ലൊരു ക്ലാസ് കേട്ടു, നല്ലൊരു നസീഹത്ത് കേട്ടു, അല്ലെങ്കിൽ നല്ലൊരു ഹദീസ് വായിച്ചു, അതിന്റെ ഒരു ഒരു താല്പര്യത്തിൽ ചില ആളുകൾ പെട്ടെന്ന് അമാലുകളിലേക്ക് മുന്നിടുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷെ അത് നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. ഈ ഹദീസ് ഒന്ന് ആലോചിച്ചു വെക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലം ഇദാ ഖാമ മിനൽ ലൈലി ലിയുസല്ലി ഇഫ്തതഹ സലാതഹു ബിറക്അതൈൻ ഖഫീഫതൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേച്ചാൽ തുടങ്ങുന്നത് എളുപ്പമുള്ള രണ്ട് റക്അത്ത് കൊണ്ടായിരിക്കും, വളരെ എളുപ്പത്തിലുള്ള രണ്ട് റക്അത്ത് കൊണ്ടായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാൾ രാത്രി നമസ്കാരം തുടങ്ങുന്ന ആദ്യം തന്നെ ഒരു 11 റക്അത്താണ് തുടങ്ങിയിട്ട് തുടങ്ങുമ്പോ വിചാരിക്കും ഇദ്ദേഹം സ്ഥിരം കാലാകാലം മരണം വരെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ആ ആവേശം ഞാൻ പറഞ്ഞല്ലോ, ആ റഗ്ബത്തിന്റെ അളവ് കുറയുമ്പോ അവൻ അതിന് മടി വരും. നമ്മുടെ നഫ്സിനെ, നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിക്കണം നന്മ ചെയ്യാനും അതുപോലെ തിന്മയിൽ നിന്ന് ഒഴിവാകാനും. തിന്മയ്ക്ക് പെട്ടെന്ന് അഡിക്റ്റായി പോകും, ഒന്ന് ചെയ്താൽ അടുത്തത് 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 അടുത്തത്. അത് ഒഴിവാക്കാൻ, ഒരു നന്മ ചെയ്യാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെടി വിത്ത് പാകിയിട്ട് ചെടി മുളപ്പിക്കുന്ന പോലെയാണ്. ഒരു തിന്മ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആഴത്തിലിറങ്ങിയ വേരുള്ള ഒരു മരത്തെ പിഴുതെറിയുന്നത് പോലെയാണ്. രണ്ടും അതിന്റേതായ രീതിയിൽ, അതിന്റേതായ കഷ്ടപ്പാട് ഏറ്റവും കൂടുതൽ ഇതിലുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞത്, നന്മ ചെയ്യാൻ എളുപ്പമുള്ളതിലൂടെ തുടങ്ങുക, എളുപ്പമുള്ളതിലൂടെ. ചില ആളുകൾ ഞാൻ പറഞ്ഞ പോലെ സുന്നത്ത് പോകുമ്പോൾ ആദ്യം തന്നെ ദാവൂദ് നബിയുടെ സുന്നത്ത്, ഒന്നരാടെ നോമ്പ് വലിക്കുക, അവൻ തോമ്പുകത്തി ശീലമേ ഉണ്ടാവില്ല. ചില ഒരു ഖുർആൻ ഇഫ്വാക്കുമ്പോ ആദ്യം തന്നെ ഒന്ന് രണ്ട് പേജ് ചിലപ്പോ ഒരു ദിവസം സാധിച്ചേക്കാം. സഹോദരങ്ങളെ, അതിന് കഴിയാത്ത ശീലിക്കുന്ന ഒരാൾ ഒരു ദിവസം ഒരായത്ത് പഠിച്ചാൽ ഒന്നുമില്ലാത്തതിനേക്കാൾ ഇത്രയോ ഉത്തമമാണ്. പക്ഷെ മനുഷ്യ അതിന് തയ്യാറാവൂല. മനുഷ്യന് എപ്പോഴും കൂടുതൽ വേണമെന്നാവും ആഗ്രഹം. ആ ഒന്ന് തുടങ്ങിയാൽ പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ദിവസം ഒന്നും രണ്ടും പേജ് പഠിക്കാനുള്ള തൗഫീഖ് അവനുണ്ടാകും, അവനതിനുള്ള കഴിവുണ്ടാകും ശീലിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതായി തുടങ്ങുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീയെ പറ്റി പറയപ്പെട്ടു. ആ സ്ത്രീ രാത്രി ഉറങ്ങുക തന്നെയില്ല, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുഖത്തു നിന്ന് തന്നെ അതിനോടുള്ള ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചു, അതിനോടുള്ള ഒരു ഇഷ്ടക്കേട്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹു തബാറക വ തആല ലാ യമല്ലു ഹത്താ തമല്ലു ഇക്ലഫു മിനൽ അമലി മാ ബിഹി ത്വാഖത്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഷിപ്പുണ്ടാവൂല, മടുപ്പുണ്ടാവൂല നിങ്ങൾക്ക് മടുപ്പുണ്ടാവുന്നത് വരെ. അഥവാ അല്ലാഹു തആലക്ക് പ്രതിഫലം നൽകാൻ മടുപ്പുണ്ടാവില്ല നിങ്ങൾക്ക് മടുക്കുന്നത് വരെ, നിങ്ങൾ നിങ്ങളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മളൊരു അമല് ചെയ്തിട്ട് നമുക്ക് ആ അമലിനോട് മടുപ്പുണ്ടാകുന്ന അവസ്ഥ വന്നാൽ അത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിഫലം നൽകുന്ന വിഷയങ്ങളിലും. അതുകൊണ്ട് ഏതൊരു അമല് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും സഹോദരങ്ങളെ, നാം പറയുന്നത് നാം ഇസ്തിഖാമത്തിനെയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, അതിനാണ് അമാലുകൾ പറയുന്നത്. മരണം വരെ നമുക്ക് വേണം, നമ്മുടെ അമാലുകൾ മരണം വരെ നമുക്ക് വേണം. കുറച്ചു കാലം വന്നു, കുറച്ചു കാലമില്ല, കുറച്ചു കാലം വന്നു, അങ്ങനെയല്ല. ഇസ്തിഖാമത്ത് നേരെ ആ നേരായ പാതയിൽ നിൽക്കാൻ മരണം വരെയുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു 40-ാം വയസ്സിൽ 50-ാം വയസ്സിൽ നിങ്ങൾ 11 റക്അത്ത് രാത്രി നമസ്കാരം ദിവസവും നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഇന്ന് സ്ഥിരമായി തുടങ്ങുക. 3 റക്അത്ത് തുടങ്ങുക. അങ്ങനെ ഒരു വർഷമോ രണ്ടു വർഷമോ എടുത്ത് അതില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന അവസ്ഥ എത്തുന്നതുവരെ പിന്നെ അടുത്ത് തുടങ്ങുക. സലഫുകളിൽപ്പെട്ട ആരോ പറഞ്ഞു, ഞാൻ വായിച്ചു ഓർക്കുന്നു, പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞത് 20 വർഷം ഞാൻ രാത്രി നമസ്കാരം വളരെ ബുദ്ധിമുട്ടിയിട്ടും ഉറക്കം തൂങ്ങിയിട്ടും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമസ്കരിച്ചു, പിന്നീടുള്ള 10 വർഷം ഞാൻ അത് ആസ്വദിച്ച് നമസ്കരിച്ചു എന്നുള്ളത്. അതാ 10 വർഷം പെട്ടെന്നുണ്ടായതല്ല, 20 വർഷത്തെ ആ മടുപ്പും കഷ്ടപ്പാടും മുഷിപ്പും സഹിച്ചതിന്റെ ഫലമാണ് ബാക്കിയുള്ളത് ലഭിക്കുന്നത്. ബാക്കിയുള്ള ലഭിക്കുന്നത് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾക്ക്, നന്മകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ചെറിയ തുള്ളിത്തുള്ളി ഒരു പാറക്കല്ലിൽ വീഴുന്നത് പോലെ അതിന്റെ അടയാളം വലിയ കുഴിയായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ചെറിയ തിന്മകളും. സഹോദരങ്ങളെ, വലിയ വലിയ തിന്മകൾ നമ്മൾ ചെയ്യുന്നില്ലല്ലോ ആലോചിച്ച് നാം സമാധാനിക്കുമ്പോ, ചെറിയ ചെറിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടമായി മാറുന്നത് നാം കാണേണ്ടി വരും. അറബികളിൽ പറയുമായിരുന്നു അറബികൾ, ഫമിൻ സവാബിൽ ഹസനതി ഹൽ ഹസന ഹസനതു ബഅദഹ വമിൻ ഉഖൂബതി സയ്യഅ അസയ്യഅതു ബഅദഹ. നന്മയുടെ പ്രതിഫലത്തിൽ പെട്ടതാണ് അതിനൊരു നന്മയ്ക്ക് ശേഷം ഒരു നന്മ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, തിന്മയുടെ പ്രതിഫലത്തിൽ പെട്ടതാണ് അതിന് ശേഷം ഒരു തിന്മ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആവർത്തിച്ചു വരുന്നതിന് നാം പറയുന്നു, നന്മകളെ എളുപ്പമാക്കി തുടങ്ങുക. പുരുഷരായാലും സ്ത്രീയാണെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ലളിതമായ രീതിയിൽ സ്ഥിരതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തിന്മകളെ ചെറുതാണെങ്കിലും ഒഴിവാക്കാൻ പരമാവധി, നാം ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ടും അതിനെ എത്രത്തോളം ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ, ഒരു പാപം ചെയ്യുന്ന ഒരു സ്ഥലമോ ഒരു സമയമോ നമുക്കുണ്ടെങ്കിൽ ആ സമയത്തും സ്ഥലത്തും ആ പാപം ചെയ്യുന്ന സാഹചര്യത്തിൽ നാം എത്താതിരിക്കുക. ശൈത്താൻ എന്താണെന്നറിയോ, അവസാനം നമ്മൾ ക്ഷണിക്കുള്ളൂ. ശൈത്താൻ നമ്മൾക്ക് പാപം ചെയ്യാനുള്ള അവസ്ഥയ്ക്ക് വേണ്ടി എല്ലാ കെണികളും ഒരുക്കും, അതിനുള്ള വസ്തുക്കളെ ഒക്കെ ഒരുക്കും, അവസാനമേ നമ്മളെ ക്ഷണിക്കുള്ളൂ. നമുക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ട് അതിന് ഒഴിവാവാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ശൈത്താൻ നമ്മളെ പെടുത്തുക. അതിനു മുമ്പ് തന്നെ ആ സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ട് അത് പരമാവധി പാപങ്ങളെ ബുദ്ധിമുട്ടുള്ളതാക്കുക, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാക്കുക, നമുക്ക് പറ്റാത്ത അവസ്ഥയിലാക്കുക. എന്നാൽ നമുക്കത് രക്ഷപ്പെടാൻ സാധിക്കും. അവസാനമായി പറയട്ടെ, ഒരു നന്മ ചെയ്യുന്നതും തിന്മ ഒഴിവാക്കുന്നതിലും നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നന്മ ചെയ്യുമ്പോൾ അതിന്റെ ആസ്വാദനത്തെ അറിയുക എന്നുള്ളത്. ഏതൊരു കർമ്മത്തിനും ഏതൊരു സൽക്കർമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആസ്വാദനം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു തിന്മക്കും അതിന്റെ ദോഷഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അതിന്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും അതും ഉണ്ടാകും എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട് അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ഇനാബത്തു ഇലല്ലാഹ് ومحبته بكل القلب والإقبال عليه وتنعم بعبادته فلا شيء أشرح لصدر العبد من ذلك. ഒരടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുന്നു, അള്ളാഹുവിനോട് അതിയായ ഹുബ്ബ് അവന്റെ കൽബിൽ നിറയുന്നു, അള്ളാഹുവിനോട് അതിയായ ഹുബ്ബ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി മുന്നിടുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ആസ്വാദനം അതിലുള്ള ആശ്വാസം അവനറിയുന്നു. എന്നിട്ട് പറയാണ് ഈ കാര്യങ്ങളെക്കാൾ ഇതിനേക്കാൾ ഫലാശയ്യ അഷ്റഹു ബിസദരിൽ അബ്ദി മിൻ ദാലിക്, ഇതിനേക്കാൾ ഒരു കൽബിന് വിശാലമാകുന്ന, വിശാലത നൽകുന്ന, സമാധാനം നൽകുന്ന മറ്റൊരു കാര്യവും തന്നെ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് അങ്ങനെ ഇത് ചെയ്യുന്ന ആൾ ചില സമയത്ത് പറഞ്ഞു പോകും, അദ്ദേഹം ആ ഇബാദത്തിന്റെയും മുഹബത്തിന്റെയും ആസ്വാദനത്തിൽ അള്ളാഹുവിലേക്ക് അടുത്തിട്ട് അവൻ പറഞ്ഞു പോകും, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ ആസ്വാദനം ഇതാണ് സ്വർഗത്തിലുള്ളത് എങ്കിൽ സ്വർഗത്തിലെ ജീവിതം ഏറ്റവും സന്തോഷകരവും ആനന്ദകരവുമായ ഒന്നാണ് എന്നുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പറ്റി ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ചില സമയത്ത് എന്റെ കൽബിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഇതാണ് സ്വർഗാവകാശികളുടെ അവസ്ഥ എങ്കിൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത് എന്ന് പറഞ്ഞു പോകുമെന്ന്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ ആസ്വാദനം കൊണ്ട്. സഹോദരങ്ങളെ, ഏത് നന്മക്കും നമ്മുടെ കൽബിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ഏറ്റവും വലിയ ആസ്വാദനവും സമാധാനവും നൽകാനുണ്ടാകും. അതുപോലെ തന്നെ ഏതൊരു തിന്മക്കും അതിന്റെ അസറുകൾ ഉണ്ടാകും, കൽബിൽ വഹ്ഷത്ത് ഉണ്ടാക്കും, പാപം ചെയ്യുന്നവന് വളരെ ഏകാന്തതയായിരിക്കും, ഒറ്റപ്പെടുന്ന അവസ്ഥയായിരിക്കും. അതുപോലെ അവന്റെ ഇൽമ്, അവന്റെ തൗഫീഖ്, അവന്റെ ബറക്കത്ത്, ഇതെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടുന്നവന് കാണേണ്ടി വരും. അതുപോലെ അവന്റെ കൽബ് അടഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ആളുകൾക്ക് മുമ്പിൽ ഒരു ഇജ്ജത്ത് ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും, ഒരു ഇജ്ജത്തും ഉണ്ടാവില്ല. അള്ളാഹുവിനെ തഅത്ത് ചെയ്യുന്നതിലൂടെ അല്ലാതെ ഒരു ഇജ്ജത്തും ഒരു അടിമയ്ക്ക് ഉണ്ടാവൂല. അവസാനമായി നാം ഒന്നാമത് കർമ്മം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം, തിന്മക്ക് അത് ഒഴിവാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. രണ്ടാമത് അതിനെക്കുറിച്ച് പ്രതിഫലത്തെക്കുറിച്ച് ബോധവും പഠിക്കവും ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. മൂന്നാമത്തേത് അത് എളുപ്പമാക്കണം, സൽക്കർമ്മ എളുപ്പത്തിൽ ചെയ്യാനാക്കണം, പാപങ്ങൾ ബുദ്ധിമുട്ടുള്ളതാക്കണം, ചെയ്യാനുള്ള സാഹചര്യവും എല്ലാം ഒഴിവാക്കി അതിനെ പരമാവധി ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റണം. നാലാമത്തേത് ചെയ്താൽ ഒരു കർമ്മം വീണ്ടും നമ്മൾ സ്ഥിരമായി നമുക്ക് ശീലമായി ചെയ്യണം െങ്കിൽ ഒരു വട്ടം ചെയ്തതിന്റെ ആസ്വാദനം നാം ശരിക്കും ആസ്വദിക്കണം, അതിനെക്കുറിച്ച് ആലോചിച്ച് നാം അനുഭവിക്കുന്ന ആ വ്യത്യാസം മനസ്സിലാക്കണം. അതുപോലെ തന്നെ തിന്മ ചെയ്താൽ അതുകൊണ്ട് നാം അനുഭവിക്കുന്ന മാനസിക ഞെരുക്കവും നമുക്ക് ബോധ്യപ്പെടണം. ഉദാഹരണത്തിന് ഇപ്പോ ഒരു ഇതൊക്കെ വിട്ടിട്ട് ഒരു പുകവലിക്കുന്ന ഒരു മനുഷ്യൻ, പുകവലിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാം അതുകൊണ്ട് യാതൊരു ഗുണമില്ല അവന്, അതുകൊണ്ട് ഒരു നേട്ടം അവന് ഉണ്ടാവുന്നില്ല. എന്നാൽ അതേ കൊണ്ടാണ് ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പക്ഷെ അതൊരു തിന്മയായതുകൊണ്ട് തന്നെ എല്ലാ തിന്മകൾക്കും അഡിക്ഷൻ ഉണ്ടാകും. ഒരു വട്ടം പുകവലിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് വീണ്ടും സംഘർഷമാവും, അതിനോട് കൂടുതൽ ആഗ്രഹം കാണിക്കും. ആ വിഡ്ഢി വിചാരിക്കുക അത് ലഭിച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാവുന്നു, പക്ഷെ അത് ചെയ്താൽ വീണ്ടും അത് ആ ബുദ്ധിമുട്ട് കൂടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ അവസ്ഥ. അത് നാം വിചാരിക്കും നമുക്ക് എന്തോ ഒരു സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളത്, പക്ഷേ സോഷ്യൽ മീഡിയയുടെ അടിസ്ഥാനപരമായിട്ട് തന്നെ അതിന്റെ ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നെ പറയുന്നത് അത് മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഹസദാണ്, അസൂയ. സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്നത് അത് മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും പിന്നെ ഭയങ്കരമായൊരു ഹസദ് അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ദീനിയായിട്ടല്ല, സോഷ്യൽ മീഡിയയുടെ ആധുനികമായിട്ടുള്ള അതിബ്ബാഉൻ നഫ്സാരിയ സൈക്കോളജിസ്റ്റുകൾ വരെ പറയുന്നത് ഹസദ് എന്നുള്ളൊരു അസുഖം വല്ലാതെ കൽബിലുണ്ടാക്കും സോഷ്യൽ മീഡിയ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് അതൊരു നന്മയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് നന്മകൾ അതിലൂടെ സാധിക്കും, പക്ഷെ അതിനൊരു സമയവും അതിനൊരു നിയന്ത്രണവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ അതിന്റെ ആ നമുക്കൊരു ആഗ്രഹം തോന്നും ആ തിന്മ വീണ്ടും ചെയ്യാൻ, ഏതെങ്കിലും ഒരു തിന്മ, പക്ഷേ അത് അവിടെ നിർത്തിയാൽ അത് ഒഴിവായി കിട്ടും, തുടർന്നാൽ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ ചെറിയൊരു നസീഹത്ത് നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നാം ഈ കാര്യങ്ങൾ പറഞ്ഞത്. നാം പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വെറും ഔദാര്യവും അനുഗ്രഹവുമാണ്, നമ്മുടെ വിലത്തിരിച്ച് കഴിവൊന്നുമില്ല അതിൽ. പക്ഷേ ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളത് നാം നമ്മുടെ ഇൽമ കൊണ്ടും നമ്മുടെ അമാലുകൾ കൊണ്ടും നേടിയെടുക്കേണ്ടതാണ്. അമാലുകൾക്ക് നമ്മുടെ ഇൽമിലും നമ്മുടെ ഈമാനിലും വലിയൊരു ചലനം, വലിയൊരു ശക്തി നൽകാൻ സാധിക്കും. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നിടാനും തിന്മകളിൽ നിന്ന് ഒഴിവാകാനും ഈ ചെറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായി നാം പറയട്ടെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധം ഏത് നിമിഷവും നമുക്കുണ്ടായിരിക്കണം. ഇബാദത്ത് എന്താണ് എന്നുള്ളത് ആഴത്തിൽ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഒരിക്കലും പിശാചിനെ കിണിയിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയില്ലാതെ പിശാചുമായി മരണം വരെയുള്ള യുദ്ധം, മരണം വരെ, അവസാന ശ്വാസം വരെ പിശാചുമായി നമ്മൾ നേരിടേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടി തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അതിൽ പെട്ടുപോകുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. അല്ലാഹു തആല അവന്റെ മുത്ത ായ അടിമകളിൽ നാളെ സ്വർഗത്തിൽ അവനെ കണ്ണിറയെ കാണുന്ന ഏറ്റവും ആസ്വദിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.